2019 ജനുവരി 29 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ ഡോക്ടർ എം ജയപ്രകാശ് തയ്യാറാക്കിയ ലേഖനം. 6 ബജറ്റ് വരുമ്പോൾ, ബജറ്റ് അവതരണത്തിൽ ഇതിനകം തന്നെ പതിവ് രീതികൾ മാറ്റിവെച്ചിട്ടുള്ള ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന അവസാന ബജറ്റിൽ വീണ്ടും പുതുമ തേടിയാൽ അതിശയിക്കാനില്ല. മുമ്പൊക്കെ പ്രത്യേകം അവതരിപ്പിച്ചിരുന്ന റെയിൽവേ ബജറ്റ് ഈ സർക്കാർ പൊതുബജറ്റിന്റെ ഭാഗമാക്കി. അതുപോലെ ബജറ്റ് അവതരണത്തിന്റെ തീയതി 1 നേരത്തെയാക്കി. അതുവഴി ബജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കൂടുതൽ സമയവും ലഭ്യമാക്കി. GST നടപ്പിലാക്കുക വഴി കസ്റ്റംസ് തീരുവ ഒഴികെയുള്ള പരോക്ഷ നികുതി നിർണയം ബജറ്റിന് പുറത്തുവച്ച് നടത്തുന്ന അവസ്ഥ സംജാതമാക്കി. ഇവ തീരുമാനിക്കാനുള്ള അധികാരം GST കൌൺസിലിന് കൈമാറി. ഇപ്രകാരം 3 വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാർ അതിന്റെ 6 ബജറ്റിൽ 4 മാറ്റത്തിന് തുനിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 5 പൂർത്തിയാക്കിയ ഒരു കേന്ദ്ര സർക്കാരും 5 കൂടുതൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച ചരിത്രമില്ല. അവരൊക്കെ 6 അവതരിപ്പിച്ചത് ഇടക്കാല ബജറ്റ് മാത്രമായിരുന്നു. വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തെ ആദ്യ 4 ചെലവിനങ്ങൾക്കായുള്ള ധനാഭ്യർത്ഥനയായാണ് ഇടക്കാല ബജറ്റിൽ മുഖ്യമായും ഇടം പിടിക്കുക. പുതിയ വരുമാന നിർദ്ദേശങ്ങൾ അതിലുണ്ടാവില്ല. എന്നാൽ വരുന്ന 12 ചെയ്തു തീർക്കാനുള്ള പരിപാടികളും അവയുടെ ചെലവും ഇടക്കാല ബജറ്റിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ പതിവ് രീതികളിൽ നിന്ന് ഭിന്നമായി 2019-2020 വർഷത്തേക്ക് ഇപ്പോഴത്തെ സർക്കാർ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചാൽ അതിന് നിയമപരമായി തടസ്സമൊന്നുമില്ല. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേയുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ അത് NDAയുടെ സാമ്പത്തിക പ്രകടന പത്രികയുടെ ഭാവം പേർന്നതായിരിക്കും. സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നയപരിപാടികൾ അതിലുണ്ടാകും. ഇതും കടന്ന് വരുന്ന 12 വരുമാന നിർദ്ദേശങ്ങളിലേക്ക് നീങ്ങാനുള്ള ത്വരയും സർക്കാരിനുണ്ടാകും. അതിന് സാങ്കേതിക ന്യായീകരണങ്ങൾ നിരത്താനുമാകും. ഇപ്പോൾ തന്നെ സർക്കാർ വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും നിശ്ചയിക്കപ്പെടുന്നത് ബജറ്റിലല്ല, പിന്നെയുള്ളത് വ്യക്തികളുടെയും കമ്പനികളുടെയും മേലുള്ള വരുമാന നികുതികളാണ്. അവയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടാകുന്നതിൽ അപാകതയില്ലെന്ന് വാദിക്കാവുന്നതാണ്. യഥാർത്ഥ കാരണം രാഷ്ട്രീയമാണെന്നത് മറ്റൊരു വിഷയം. ഇനിയിപ്പോൾ സാങ്കേതികമായി 6 ബജറ്റ് ഒരു ഇടക്കാല ബജറ്റ് ആയാൽ പോലും അതിന്റെ കെട്ടുമട്ടും ഒരു സമ്പൂർണ്ണ ബജറ്റിന്റെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിക്ക് വിനയായി തീർന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ പുതിയ കേന്ദ്ര ബജറ്റിനാവില്ല. കാർഷിക ദുരിതവും തൊഴിലായ്മയുമാണ് തിരിച്ചടിക്ക് കാരണമായ 2 പ്രധാന പ്രശ്നങ്ങൾ. കർഷകരുടെ വരുമാനം 2022 ആകുമ്പോഴേക്ക് ഇരട്ടിപ്പിക്കുമെന്ന് ഈ സർക്കാരിന്റെ 2 ബജറ്റിൽ പറഞ്ഞിരുന്നതാണ്. എന്നാൽ 2014-15 ശേഷം ഗ്രാമീണരുടെ വരുമാനം കാര്യമായ മാറ്റമില്ലാതെ തുടരുകയാണ്. UPA ഭരണകാലത്ത് ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിഫലം 1 ശരാശരി 12.2% കണ്ട് ഉയർന്നിരുന്നപ്പോൾ NDA ഭരണകാലത്ത് വർധനവിന്റെ തോത് 2.75% മാത്രമായിരുന്നു. കാർഷിക വിളകളുടെ സംഭരണ വില ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയാക്കുമെന്ന് 5 ബജറ്റിൽ പറഞ്ഞിരുന്നെങ്കിലും കാര്യമായ തോതിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയി. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 7 കഴിഞ്ഞിട്ടും ഒരുപാട് ബജറ്റുകൾ വന്നെങ്കിലും ഇന്നും 60% വിളകൾക്കും ജലസേചനം അപ്രാപ്യമായി തുടരുന്നു. ഇത്തരം ഘടനാപരമായ വൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള പരിപാടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കടങ്ങൾ എഴുതിത്തള്ളി കർഷക ദുരിതം ശമിപ്പിക്കാനുള്ള നടപടിയോട് പ്രധാനമന്ത്രി തന്നെ ഇതിനകം വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് പഞ്ചാരമിഠായി എന്നാണ്. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന് വോട്ട് നേടിക്കൊടുത്ത ഋതുബന്ധു എന്ന പദ്ധതി കേന്ദ്ര ബജറ്റിലും ശരണമാർഗമായി പകർത്താനാണ് സാധ്യത. 1 2 4,000 വീതം 1 കർഷകന്റെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കുന്ന പദ്ധതിയാണിത്. ഗ്രാമീണ മേഖലയ്ക്ക് ഇപ്പോൾ സർക്കാർ ചെലവഴിക്കുന്ന മൊത്തം പൊതുചെലവിന്റെ 5-6% മാത്രമായിരിക്കുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ അധിക മുതൽമുടക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്നു. ആ വഴിക്കുള്ള കൂടുതൽ പരിപാടികളും ബജറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും ഉയർന്ന യുവജനസംഖ്യയുള്ള നാടായതുകൊണ്ട് തന്നെ തൊഴിലവസര സൃഷ്ടി ആവശ്യത്തിനൊത്ത് ഉയരാതിരിക്കുന്നത് വലിയ വ്യഥയാകുന്നു. ഓരോ വർഷവും പുതുതായി 1 പരം യുവാക്കൾ തൊഴിൽ കമ്പോളത്തിൽ എത്തുന്നത് കണക്കിലെടുത്താണ് എല്ലാ വർഷവും പുതുതായി 2 തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ തൊഴിലവസരങ്ങൾ മന്ദഗതിയിൽ മാത്രം വർദ്ധിച്ചത് തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നു കയറാൻ കാരണമായി. ദേശീയ ഉൽപ്പാദനത്തിന്റെ 15% താഴെ മാത്രം സംഭാവന ചെയ്യുന്ന കാർഷിക മേഖല 40% കൂടുതൽ ജനം ആശ്രയിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പുതിയ തൊഴിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ പരിമിതമാകുന്നു. യഥാർത്ഥത്തിൽ വേണ്ടത് ഈ രംഗത്തുള്ളവരെ മറ്റു മേഖലകളിലേക്ക് മാറ്റാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. സേവന മേഖലയ്ക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ കഴിയുമെങ്കിലും വമ്പൻ തൊഴിൽ ധാരണത്തിന് അതിരുമാകില്ല. 53% വരുമാനം സൃഷ്ടിക്കുന്ന സേവന മേഖലയ്ക്ക് 33% പേരെ മാത്രമേ പോറ്റാൻ കഴിയുന്നുള്ളൂ. തൊഴിൽ സൃഷ്ടിക്ക് കെൽപ്പുള്ള വേദി വ്യവസായ രംഗത്തെ ഭൌതിക ഉൽപ്പന്നങ്ങളുടെ മേഖല തന്നെയാണ്. പക്ഷേ ഈ വിഭാഗം ഇന്ന് വളർച്ചയുടെ പാതയിലല്ല. തുണി, നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയ രംഗങ്ങൾ സ്വകാര്യ നിക്ഷേപ വരൾച്ച നേരിടുകയാണ്. ഇത്തരം തൊഴിൽദാതാക്കളായ മേഖലകളെ കണ്ടെത്തി അവിടങ്ങളിൽ നിക്ഷേപം ഉത്തേജിപ്പിക്കാനുള്ള നീക്കം ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉദിച്ചുയരുന്ന 4 വ്യവസായ വിപ്ലവത്തിന്റെ തൊഴിൽ സാധ്യതകൾ വിനിയോഗിക്കാൻ പാകത്തിൽ യുവജനതയെ സജ്ജരാക്കാനുള്ള നടപടികളും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, തെറാപ്യൂട്ടിക്സ് തുടങ്ങിയ സങ്കേതങ്ങളും അവയുടെ സംഗമങ്ങളും ചേർന്നൊരുക്കുന്ന പുതിയ വിപ്ലവത്തിന്റെ വിശിഷ്ട വിഭവം തീവ്ര നൈപുണ്യമുള്ള തൊഴിൽ ശക്തിയാകുന്നു. അവരെ വാർത്തെടുക്കാൻ പാകത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉയരേണ്ടതുണ്ട്. അതിന് താങ്ങാവുന്ന പരിപാടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതാം. ചുരുക്കത്തിൽ ഈ ഇലക്ഷൻ കാലത്ത് വരാൻ പോകുന്നത് ഒരു തട്ടുതകർപ്പൻ ബജറ്റായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.